2021 June 3 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും. നിറകതിർ പംക്തിയിൽ കെ ജയകുമാർ എഴുതുന്നു, ഇടവപ്പാതി ഇങ്ങി വന്നു എന്നിട്ടും. ഓഡിയോ കെ ജയകുമാറിന്റെ ശബ്ദത്തിൽ കേൾക്കാം.
ഒരേ തെറ്റ് സ്ഥിരമായി വരുത്തുന്ന കുട്ടികളുണ്ട്. ചില അക്ഷരങ്ങൾ അവർ സ്ഥിരമായി തെറ്റിക്കും, ശിഷ്ടം കൂട്ടാൻ വിട്ടുപോകും. തനിക്ക് ഇങ്ങനെ ഒരു പോരായ്മയുണ്ടെന്ന് അംഗീകരിച്ചെങ്കിലേ പരിഹാരം സാധ്യമാവും, ഇല്ലെങ്കിൽ 18 + 8 = 17 എന്ന് തന്നെ എഴുതിക്കൊണ്ടിരിക്കും. കുട്ടികൾക്കിടയിലുള്ള ഈ പഠന വൈകല്യത്തെക്കുറിച്ച് ഇപ്പോൾ ഓർത്തുപോയത് മാനത്ത് മഴമേഘങ്ങൾ പടരാൻ തുടങ്ങിയത് കണ്ടിട്ടാണ്. June 3 or 4 ഇടവപ്പാതി ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വന്നു കഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആദ്യ പാഠങ്ങൾ അനുഭവ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നുവെങ്കിലും മൺസൂൺ വലിയ താളഭംഗമില്ലാതെ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും. കാലവർഷം ഇത്ര കൃത്യതയോടെ വന്നിട്ടും മഴക്കാല കെടുതികൾ നേരിടാൻ വേണ്ടത്ര കൃത്യതയും ജാഗ്രതയും എങ്ങും കാണാനില്ല. ഒറ്റ ദിവസത്തെ മഴ കൊണ്ട് തന്നെ നഗരത്തിൽ ചില സ്ഥിരം സ്ഥലങ്ങളിലുണ്ടാകുന്ന വെള്ളക്കെട്ടും താഴ്ന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുടെ ദുരിതവും കടലോരത്ത് താമസിക്കുന്നവരുടെ ദുരന്തങ്ങളും ഓടകൾ അടഞ്ഞ് റോഡുകൾ മുങ്ങിപ്പോകുന്നതും കാറ്റത്ത് മരങ്ങൾ ഒടിഞ്ഞു വീഴുന്നതും തുടർച്ചയായ അപകടങ്ങളുമെല്ലാം കൃത്യമായി ആവർത്തിക്കുന്നു. ഓരോ മഴക്കാലത്തെയും പഴയ വാർത്തകൾ പരിശോധിച്ചാൽ ഈ തനി ആവർത്തനം ബോധ്യപ്പെടും. തിരുവനന്തപുരത്തെ തമ്പാനൂർ കിഴക്കേക്കോട്ട പോലെ എല്ലാ നഗരങ്ങളിലുമുണ്ട് മുങ്ങിപ്പോകുന്ന സ്ഥിരമിടങ്ങൾ. നഗരസഭകളും മുനിസിപ്പാലിറ്റികളും ഒന്നും ചെയ്യുന്നില്ല എന്ന് അടച്ച് ആക്ഷേപിക്കുകയല്ല, പലതും ചെയ്യുന്നുണ്ട്. വെള്ളപ്പൊക്കം ഒഴിവാക്കാനായത് വാർത്തയല്ല, റോഡുകൾ പിന്നെയും വെള്ളത്തിൽ മുങ്ങി എന്നത് വാർത്തയാണു താനും. മുൻകൂട്ടിയുള്ള ഫലപ്രദമായ നിവാരണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം കിട്ടാതെ പോകുന്നു എന്ന അവസ്ഥ അംഗീകരിച്ചുകൊണ്ട് തന്നെ അത്തരം പ്രവൃത്തികൾ ഏറ്റെടുക്കുന്നതിലെ ഇപ്പോഴത്തെ ശൈലി മാറേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാതെ വയ്യ. ഓടകളിൽ നിന്ന് കരയിൽ കോരി സൂക്ഷിച്ച മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാതെ അടുത്ത മഴയിൽ വീണ്ടും ഓടയിലേക്ക് പതിക്കുന്ന കാഴ്ച എത്രയോ കാലമായി നമ്മൾ കാണുന്നുണ്ട്. അത് അന്ന് തന്നെ നീക്കം ചെയ്യാൻ എന്താണ് തടസ്സം? ഒരുപക്ഷെ കോരുന്നത് ഒരു വിഭാഗത്തിന്റെ ജോലിയും നീക്കം ചെയ്യുന്നത് വേറൊരു കൂട്ടരുടെ ജോലിയുമായിരിക്കാം. ഫലപ്രദമായ പ്രവർത്തനങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന ഇമ്മാതിരി നിരവധി യുക്തിരഹിത കീഴ്വഴക്കങ്ങളും നടപടികളും കണ്ടെത്തി ധീരമായി പരിഷ്കരിക്കണം. തിരുവനന്തപുരത്തെ ആമഴഞ്ചാൻ തോട് പോലെ നഗരത്തിലെ അധിക ജലം കടലിലേക്കോ കായലിലേക്കോ കൊണ്ടെത്തിക്കുന്ന വലിയ ചാലുകൾ മഴ വരുന്നതിന് ഒരാഴ്ച മുമ്പ് വൃത്തിയാക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും കൊണ്ട് കുമിഞ്ഞു കിടക്കുന്ന ഈ നീർച്ചാലുകൾ നിരന്തരമായി വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. വൃത്തികേടാക്കാനുള്ള പഴുതുകൾ അടയ്ക്കുക മാത്രമല്ല, അവയെപ്പോഴും വൃത്തിയായി കിടക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ടാവുകയും വേണം. ആർക്കാണ് ചുമതല എന്ന് നാട്ടുകാർ അറിയുകയും വേണം. ഓരോ വാർഡിലും എന്തൊക്കെ മഴക്കാല പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിയാൻ നഗരവാസികൾക്ക് അവകാശമുണ്ട്. എന്തൊക്കെയോ നടക്കുന്നു എന്ന അവ്യക്തമായ ധാരണ മാത്രമാണിപ്പോൾ. നടക്കാൻ പോകുന്ന കാര്യങ്ങളും അവയുടെ സമയപരിധിയും ഒരു കലണ്ടർ രൂപത്തിൽ മുൻകൂട്ടി പ്രസിദ്ധീകരിക്കണം. വാർഡ് കൌൺസിലർ അതിന് വ്യാപകമായ പ്രചാരണം നൽകണം. എന്ത് പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ജനങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നാൽ അവ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും നടക്കുന്നില്ലെങ്കിൽ പരാതിപ്പെടാനും സാധിക്കും. അറിയാനുള്ള ജനങ്ങളുടെ അവകാശമാണ് ആദ്യമേ അംഗീകരിക്കപ്പെടേണ്ടത്. മഴക്കാല ശുചീകരണം മാത്രമല്ല, സാധാരണയുള്ള മറ്റു സേവനങ്ങളും എന്ന് എപ്പോൾ എന്ന വിവരങ്ങളും അതത് വാർഡിലുള്ളവർക്ക് അറിയാൻ അവകാശമുണ്ട്. ശുചീകരണ കലണ്ടർ സൂക്ഷ്മ ചർച്ചകൾക്കു ശേഷം അംഗീകരിച്ചും അതിന് പ്രചാരണം കൊടുത്തും സുതാര്യമായി കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചാൽ നഗരസഭകളുടെ കാര്യപ്രാപ്തിയും ജനങ്ങളുടെ സംതൃപ്തിയും തീർച്ചയായും വർദ്ധിക്കും. ആവർത്തിക്കപ്പെടുന്ന നിർവഹണ ന്യൂനതകൾ പരിഹരിക്കാനും സാധിക്കും. സ്ഥിരം തെറ്റുകൾ വരുത്തുന്ന കുട്ടികളായി മാറാതിരിക്കാനും. ഭാഗികമായി ജോലി ചെയ്തിട്ട് എന്റെ ജോലി കഴിഞ്ഞു, മറ്റയാൾ ചെയ്യാത്തതിന് ഞാനെന്ത് പിഴച്ചു എന്ന് ചോദിക്കാനുള്ള അവസരം ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും നൽകാത്ത രീതിയിൽ പഴുതടച്ച് ലക്ഷ്യവേദിയായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഈ സുതാര്യ ശൈലി അവസരമൊരുക്കും. അങ്ങനെ വെള്ളപ്പൊക്കവും കെടുതികളും ഇല്ലാത്ത മഴക്കാലം എന്ന വാർത്തയായിരിക്കട്ടെ നഗരസഭകളുടെ ഏറ്റവും വലിയ അംഗീകാരം. ആ അംഗീകാരം കൽപ്പിച്ചു കൊടുക്കാൻ മാധ്യമങ്ങളും ജനങ്ങളും മഹാമനസ്കത കാട്ടുകയും വേണം. ജീവനക്കാരുടെ ഔദാര്യമല്ല ഈ സേവനങ്ങൾ, പൗരസമൂഹത്തിന്റെ അവകാശമാണ്. സേവനങ്ങൾ മാത്രമല്ല അവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ജനങ്ങളുമായി പങ്കിടുന്ന അറിവാണ് ഏറ്റവും ഫലപ്രദമായ വിജയമന്ത്രം. അതില്ലെങ്കിൽ വിജയത്തിന് തിളക്കമുണ്ടാവുകയില്ല.